ഇല്ലാത്ത സമ്പൂർണ്ണ മൂലമല്ല. ഗുരുവില്ലാത്തത് നമസ്കാരമില്ല, നമസ്കാരമില്ലാത്തതിന് ദീനമില്ല. ശരീരത്തിൽ
തലയ്ക്കുള്ള സ്ഥാനമാണ് ദീനിൽ നമസ്കാരത്തിനുള്ളത്. അതായത് തലയില്ലാത്ത മനുഷ്യൻ ജീവിച്ചിരിക്കാത്തതുപോലെ നമസ്കാരമില്ലാത്ത ഒരാൾ ദീൻ അവശേഷിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബൂ ഹുറൈറ പറയുന്നു, പുരുഷന്മാരുടെ സഫയിൽ കൂടുതൽ പ്രതിഫലം ആദ്യത്തെ സഫനാണ്, ഏറ്റവും കുറഞ്ഞ പ്രതിഫലം അവസാനത്തെ സഫനാണ്. എന്നാൽ സ്ത്രീകളുടെ സഫയിൽ കൂടുതൽ പ്രതിഫലം അവസാനത്തെ സഫനാണ്, ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ആദ്യത്തെ സഫനുമാണ്. ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ പകുതി രാത്രി ഇബാദത്ത് ചെയ്തവനെ പോലെയാണ്. സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ രാത്രി പൂർണ്ണമായി നമസ്കരിച്ചവനെ പോലെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായ ഇശാ റളിയല്ലാഹു പറയുന്നു, 12 റക്അത്തുകളുടെ മേൽ ആരെങ്കിലും കൃത്യനിഷ്ഠ പുലർത്തിയാൽ അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ ഒരു മാളിക നിർമ്മിക്കുന്നതാണ്. ദുഹറിന് മുമ്പ് 4, ദുഹറിന് ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇശായ്ക്ക് ശേഷം 2, സുബഹിക്ക് മുൻപ് 2. അമലുകളിൽ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട കൃത്യസമയത്ത് നിസ്കരിക്കപ്പെടുന്ന നമസ്കാരമാണ്. മനുഷ്യന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അധികമായ സാമീപ്യം സുജൂദിന്റെ സമയത്താണ്. മുതൽ അമലുകളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നവൻ ഏതാണ്? അള്ളാഹുവിന്റെ ദിക്റുകൊണ്ട് നാവ് നനഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ മരണം വരലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ ലഭിച്ചതിന് ദുനിയാവിലും ആഖിറത്തിലും മുഴുവൻ നന്മയും ലഭിച്ചിരിക്കുന്നു. അവ നന്ദിയുള്ള മനസ്സ്, ദിക്റ് ചെയ്യുന്ന നാവ്, പരീക്ഷണങ്ങളുടെ മേൽ ക്ഷമിക്കുന്ന ശരീരം, സ്വന്തം ശരീരത്തിനും ഭർത്താവിന്റെ ധനത്തിനും വഞ്ചന കാണിക്കാത്ത ഭാര്യ എന്നിവയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സ്വർഗ്ഗത്തോട്ടങ്ങൾ കൂടി കടന്നുപോകുക, അതെന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത് ദിക്റിന്റെ മജ്‌ലിസുകളാണ്. ആരെങ്കിലും അള്ളാഹുവിന് ദിക്ർ ചെയ്യുക, അള്ളാഹുവിന്റെ ഭയം കാരണം അവന്റെ കണ്ണ് നിറഞ്ഞ് കുറച്ച് തുള്ളികൾ ദുനിയാവിൽ വീഴുകയും ചെയ്താൽ ഖിയാമത്തിനാളിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതല്ല. 2 തുള്ളികളെക്കാളും 2 അടയാളങ്ങളെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരമായി മറ്റൊന്നുമില്ല. അള്ളാഹുവിന്റെ ഭയത്താൽ ഒഴുകിയ കണ്ണുനീർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു തുള്ളി തൂകിയ രക്തം, അള്ളാഹുവിന്റെ മാർഗത്തിലുണ്ടായ മുറിവ്, നമസ്കാരത്തിലുണ്ടായ തരമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ തന്റെ അമലുകളുടെ ഏടുകൾ കണ്ട് സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അധികമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ദുആ ഇരക്കുന്ന സമയത്ത് ദൃഷ്ടികൾ ആകാശത്തേക്ക് ഉയർത്തുന്ന ആളുകൾ അത് നിർത്തിക്കൊള്ളട്ടെ. അള്ളാഹു അല്ലാത്ത പക്ഷം അവരുടെ കാഴ്ച റാഞ്ചിയെടുക്കപ്പെടുന്നതാണ്. കടുത്ത ഘട്ടത്തിനും ദുഃഖവേളയും ദുആ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷേമത്തിന്റെ കാലഘട്ടത്തിൽ അധികമായി ദുആ ചെയ്തിട്ടുണ്ട്. മൂമിന്റെ ആയുധം, ദീനിന്റെ സ്തംഭം ആകാശഭൂമികളുടെ പ്രകാശമാണ്. രാത്രിയുടെ മൂന്നിലൊരു ഭാഗം അവശേഷിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാവ് ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കും, എന്നോട് ദുആ ചെയ്യുന്നവൻ ആരാണ്? ഞാൻ അവരുടെ ദുആ സ്വീകരിക്കും. എന്നോട് ചോദിക്കുന്നവനാണ്, ചോദിക്കുന്നവൻ ഞാൻ നൽകും. എന്നോട് പാപമോചനം ഇരക്കുന്നവന് ഞാൻ പുറത്തു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിയ അബൂ ഹുറൈറ പറയുന്നു, ആരെങ്കിലും ജുമാ ദിവസം കുളിച്ച് ഉദു ചെയ്ത് മസ്ജിദിലെത്തി ഖുതുബ ശ്രദ്ധിക്കുക, അതിനിടയിൽ നിശബ്ദത പാലിക്കുകയും ചെയ്താൽ അവൻ നടന്ന ഓരോ ചുവടിനും പകരമായി ഒരു വർഷത്തെ തഹജ്ജുദിന്റെയും നോയമ്പിന്റെയും പ്രതിഫലം ലഭിക്കുന്നതാണ്. ജുമാ ദിവസം മറ്റു ദിവസത്തേക്കാളുടെ തലവനാകുന്നു. ഈ ദിവസത്തിൽ 5 കാര്യങ്ങളുണ്ട്. അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയതും മരണം സംഭവിച്ചത് ഈ ദിവസത്തിലാണ്. ഒരു ദാസൻ നിഷിദ്ധ കാര്യമല്ലാത്തത് ചോദിച്ചാലും അള്ളാഹു തീർച്ചയായും സ്വീകരിക്കും. അതായത് ജുമാ ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്, അത് അസർ സമയമാണെന്ന് ഉലമാക്കൾ പറയുന്നു. ഖിയാമത്ത് സംഭവിക്കുന്നതും ഈ ദിവസത്തിലാണ്. മനുഷ്യനും ജിന്നുകളും ഒഴികെയുള്ള ജന്തുക്കളെല്ലാം ജുമാ ദിവസം ഖിയാമത്ത് ഉണ്ടാവുമെന്ന് ഭയപ്പെടുന്നതാണ്. ജുമാ ദിവസം സൂറത്തുൽ ബക്ര പാരായണം ചെയ്താൽ 8 ദിവസത്തേക്ക് അവൻ എല്ലാവിധ വിപത്തിൽ നിന്നും സുരക്ഷിതനായിരിക്കും. ആരെങ്കിലും അതിന്റെ അവസാനത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കുന്നതിൽ അയാൾ ദജ്ജാൽ പുറപ്പെടുകയും ചെയ്താൽ ദജ്ജാലിന് അവന്റെ അടുക്ക് അവന്റെ മേൽ ഒരു നിയന്ത്രണവും കിട്ടുന്നതല്ല. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല പൊരുത്തമല്ലാത്ത മൂല്യ മറ്റു ലക്ഷ്യത്തിനായി അറിവാക്കിയാൽ അവന്റെ വാസസ്ഥലമായ നരകത്തെ സ്വീകരിച്ചു കൊള്ളട്ടെ. എനിക്ക് ഉമ്മത്തിന്റെ മേൽ ഏറ്റവും ഭയമുള്ളത് നാവിൽ മാത്രം അറിയുന്ന മുനാഫിക്കിനെയാണ്. വിജ്ഞാനത്തിന് വേണ്ടി പറയുമെങ്കിലും ഈമാനും അമലുകളും ശൂന്യമാണ്. ആരെങ്കിലും വല്ല നന്മ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ അത് ഉപേക്ഷിക്കുന്നവരെ അള്ളാഹുവിന്റെ കഠിന കോപത്തിലായിരിക്കും. ആരെങ്കിലും ദുനിയാവിൽ പ്രശസ്തിക്ക് പ്രസിദ്ധി ഉദ്ദേശിച്ച് വസ്ത്രം ധരിച്ചാൽ ഖിയാമത്ത് നാളിൽ നിന്ദയുടെ വസ്ത്രം അള്ളാഹു ധരിപ്പിച്ച് അതിൽ നിന്നും തീ ആളിക്കത്തിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എന്റെ ജീവൻ ഏതൊരുവന്റെ പിടിയിലാണോ അവനൊരു സത്യം, തീർച്ചയായും സൽക്കർമ്മങ്ങളെ കൽപ്പിക്കുകയും തിന്മയെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക, അവന്റെ ശിക്ഷ നിങ്ങളിൽ ചുമത്തും. അതിന് ദ്വാച്ച് അന്ന് നിങ്ങളുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓരോ മൂമിന്റെയും ബഹുമാനം നമ്മൾ ഉപദേശിക്കാതിരിക്കും തടയുകയും ചെയ്യുന്നതല്ല. അള്ളാഹുവിന്റെ ദുനിയാവിന്റെ വിലയും നിലയും അള്ളാഹുവിന്റെ പക്കൽ യാതൊരുവിധമായ ഒരു കൊതുകിന്റെ ചെറുകിനോട് പോലും അള്ളാഹു സുബ്ഹാനഹുവ തുല്യമായിരുന്നുവെങ്കിൽ അള്ളാഹു ഇതിൽ നിന്നും ഒരു നിഷേധിക്കും ഒരു ഇറക്ക് വെള്ളം പോലും കൊടുക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പാതയിൽ ആരുടെയെങ്കിലും പാദങ്ങൾ പൊടിപുരട്ടാൽ ആ രണ്ട് പാദങ്ങൾ നരകത്തിന്റെ മേൽ നിഷിദ്ധമാണ്. അള്ളാഹുവിന്റെ വഴിയിലുള്ള ഒരു ദിവസം അല്ലാത്ത 1000 ദിവസത്തേക്കാൾ മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏറ്റവും ശ്രദ്ധേയമായ അമൽ യഥാസമയം നമസ്കരിക്കൽ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യൽ. ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ലളിതമായി വർത്തിക്കുക, കടുപ്പത്തിൽ പെരുമാറരുത്, സന്തോഷ വാക്കുകൾ അറിയിക്കുക, വെറുപ്പിക്കരുത്. അള്ളാഹു തആല പറയുന്നു, അല്ലയോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ, പരസ്പര ദീൻ സഹായികളാകുക, നന്മ കൽപ്പിക്കുക, തിന്മ വെറുക്കുക, നമസ്കാരത്തിൽ ക്രിസ്തനിഷ്ഠ, സക്കാത്ത്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധിവിലക്കുകൾ അനുസരിക്കുക. ഇവരുടെ മേൽ അള്ളാഹു തീർച്ചയായും കരുണ ചൊരിയും. നിശ്ചയം അള്ളാഹു അജയ്യനെ തത്വജ്ഞനുമാണ്. സൂറത്തുൽ തൗബ 71-ാമത്തെ സൂക്തം. സബ്ഹാനല്ലാഹി വബിഹംദിഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال الحواريون يا عيسى بن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء؟ قال اتقوا الله إن كنتم مؤمنين. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. إذ قال الحواريون، ഹവാരികൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ ഈസ ബിനു മറിയമ, അല്ലയോ മറിയമിന്റെ മകൻ ഈസ, ഹൽ യസ്തതീഹു റബ്ബുക, താങ്കളുടെ റബ്ബിന് സാധിക്കുമോ, അൻ യുനസ്സില അലൈന മായിദത്തം മിനസ്സമായി, ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരുവാൻ. കാല ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. കാലു, അവർ പറഞ്ഞു, നുരീദു അൻ നഅ്കുല മിൻഹ, ഞങ്ങൾ അതിൽ നിന്ന് ആ ഭക്ഷണത്തളികളിൽ നിന്ന് തിന്നാൻ ആഗ്രഹിക്കുന്നു. വതതുമൈന ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങളെ സമാധാനപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയുവാനും, ആ കാര്യത്തിൽ ഞങ്ങൾ സാക്ഷികൾ ആകാൻ വേണ്ടി. ഖുർആനിലെ സൂറത്തുൽ മാഇദ എന്ന അധ്യായത്തിലെ 113-ാമത്തതുമായ ആയത്തുകളാണ് ഞാനിവിടെ ഓതിവെച്ചത്. പല ക്ലാസ്സിലും ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ, ഇൻഷാ അള്ളാഹ് ഈ ഫെബ്രുവരി 24 അല്ലേ ഡേറ്റ് കണക്ക്, വ്യാഴാഴ്ച രാത്രി ഈ സൂറത്തുൽ മാഇദയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിന് അമാനി മൗലവിയുടെ തഫ്സീറുൽ ഖുർആനും അബുല്ലാല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആൻ, ഈ രണ്ട് പരിഭാഷകളിലുള്ള സൂറത്തുൽ മാഇദയുടെ അർത്ഥവും വ്യാഖ്യാനവും മലയാളത്തിൽ മാത്രം വായിച്ച് ആർക്കും എഴുതാവുന്ന ഒരു ഘടനയാണ് ഈ പരീക്ഷയ്ക്ക് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അറബി ടെക്സ്റ്റോടുകൂടി വരുമ്പോൾ പലർക്കും അത് വിഷമമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ അറബി ഒഴിവാക്കിയിട്ട് ചുരുങ്ങിയത് സൂറത്തുൽ മാഇദയിൽ എന്തൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് കൽപ്പിക്കുന്നത്, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് എല്ലാവരെയും, അത് ഈ പരീക്ഷയ്ക്ക് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ ആ സന്ദേശം അവർക്കെത്തി. അത് രണ്ട് പ്രാവശ്യം വരുമ്പം അത് കുറച്ചുകൂടി അവരതിൽ തറവുമാവുകയാണ്. അപ്പം പലരും ഇതിന് പിന്നെ മുതിർന്നാൽ അത് വിജയത്തിലെത്തുമോ എന്ന് സംശയിക്കുന്നതിൻ്റെ പേരിൽ പിന്മാറുന്നുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഇൻഷാ അള്ളാഹ് ഇനിയും 10-20 ദിവസമുണ്ട്. 120 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അതേസമയം അമാനി മൗലവിയുടെ പരിഭാഷയിൽ 123 കാണും. അതിൽ കുഴപ്പമൊന്നുമില്ല. ഈ രണ്ടിലേതെങ്കിലും ഒരു തഫ്സീറുണ്ട്, വിശദീകരണം പോലും വായിക്കാതെ വെറും ആയത്തിന്റെ അർത്ഥങ്ങൾ മാത്രം നിങ്ങൾ ഒരു നാലഞ്ച് പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ പാസ് മാർക്ക് കിട്ടും ഇൻഷാല്ലാ. അതുകൊണ്ട് ഇതൊരു സാലിഹായ അമല്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഗർഭിണിയായ ഒരു ചുവന്ന ഒട്ടകത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടാവും. അതിനേക്കാളും വലിയൊരു ഈ കാര്യമാണ് നിങ്ങളെ ഖുർആനിലെ ഒരു ആയത്ത് പഠിക്കുക എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. ഒരു ദിവസം ആറായത്ത് നിങ്ങൾ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം അതിന്റെ അർത്ഥം മാത്രം ആയത്തിന്റെ അർത്ഥം മാത്രം, വാക്കർത്ഥമല്ല, ആയത്തിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ ഈ 20 ദിവസം കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന വിധത്തിലാണ് അതുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരോടും പറയുകയാണ്, കഴിയുന്നവരെല്ലാവരും ഇത് ഇതിന്റെ പരിഭാഷ ഇവിടെ ഒരാൾ 600 പൈസ ഉണ്ട്. ഇനി ഇന്റർനെറ്റിലാണെങ്കിൽ തഫീമുൽ ഖുർആന്റെ അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു തപസ്യയായി എടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നീട്ടിത്തരുന്ന ഈ പാനപാത്രം നിങ്ങൾ കട്ടിക്കളയരുതേ. ആവോളം നമുക്ക് ഖുർആനിൽ നിന്ന് കുടിക്കേണ്ടതുണ്ട്, അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ. ചിലപ്പോൾ ഇതോടുകൂടി തന്നെ നമുക്കിതൊരു തുടർച്ചയായിട്ട് പല സൂറത്തുകളും നടപ്പിൽ വരുത്താൻ പറ്റും. അത് ഇതിന്റെ വിജയം അനുസരിച്ച് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇതിൽ ഇൻഷാല്ലാ നമ്മുടെ ഖുർആൻ ഈ ക്ലാസിന്റെ ഇത് തന്നെയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങൾ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അപ്പൊ നിങ്ങൾ പരാജയപ്പെടുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കുകൾ മറ്റുള്ളവർ അറിയുന്നോ, അങ്ങനെയുള്ള യാതൊരു ഇതും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ മാഇദ. ഈ സൂറത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കുക. ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ സൂറത്ത് സൂറത്തു നിസാ തുടങ്ങിയത് എങ്ങനെയാണ് തുടങ്ങിയത്? ആരെ വിളിച്ചിട്ടാണ്? ഇതിവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് പറഞ്ഞിരുന്നത്. സൂറത്തു നിസാ ആരെ വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്? യാ അയ്യുഹന്നാസ്. അപ്പം ഈ സൂറത്ത് ആരംഭിക്കുന്നത് സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയുന്നത് ഔഫൂബിൽ ഉഖൂദ്, കരാറുകൾ പാലിക്കുക. ഈ കരാറുകൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർ തമ്മിൽ ഇടയിലുള്ള കരാറും അള്ളാഹുവുമായുള്ള കരാറും. ഖുർആനിൽ എവിടെ കരാറ് പാലിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രത്യേക രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവുമായിട്ട് നമുക്കൊരു കരാറുണ്ട്. അതുപോലെ മനുഷ്യരുടെ ഇടയിൽ തമ്മിൽ ഒരുപാട് കരാറുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കരാർ ഏതാണ്? വിവാഹത്തിന്റെ, നിക്കാഹിന്റെ കരാറാണ്. അപ്പം ഇങ്ങനെ വരുന്ന ഒരുപാട് കരാറുകൾ, നമ്മളിവിടെ ജോലിക്ക് വന്നവരാണ്, ഇവിടുത്തെ ഒമാനികളുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്പനികളുമായിട്ട് നമ്മളൊരു കരാർ ചെയ്യുന്നുണ്ട്. ആ കരാർ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇത് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ നിങ്ങൾ കരാർ പൂർണ്ണമായി പാലിക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ടാണ്. ഇതിൽ ഞാൻ മൊത്തത്തിൽ ഈ സൂറത്തിന്റെ അവതരണ കാലം ഏകദേശം ഹുദൈബിയ സന്ധി കഴിഞ്ഞ ഉടനെയുള്ള ഒരു ഇതിലാണ് ഉള്ളത്. ഇതിൽ മൊത്തത്തിൽ ഇതിനെ മൂന്ന് ഭാഗമായിട്ട്, ഈ സൂറത്തിനെ മൂന്ന് ഭാഗമായിട്ട് തിരിക്കുമ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, ഒന്ന്, ഹജ്ജ് തീർത്ഥാടന മുറകൾ നിങ്ങൾ പാലിക്കുക. ഹജ്ജിന് ഷഹായിർ, ഹജ്ജിന്റെ ചിഹ്നങ്ങളുണ്ട്, അതിന് പറഞ്ഞ കുറെ മുറകൾ നിങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, ഷഹായിറുകളെ നിങ്ങൾ മാനിക്കുക. കഅബ സന്ദർശിക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കുക. ഭക്ഷണത്തിൽ ഹലാൽ ഹറാമിന്റെ പരിധികൾ, ജാഹിലിയ കാലത്തെ നിയമങ്ങളുടെ ഉന്മൂലനം, വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാണ്, നിങ്ങളുടെ ഭക്ഷണം വേദക്കാർക്കും ഹലാലാണ്. വേദക്കാരികളായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അതുപോലെ തന്നെ വുദുവിന്റെയും കുളിയുടെയും തയമ്മത്തിന്റെയും ഉപാധികൾ, അട്ടിമറി, കലാപം, മോഷണം എന്നിവക്കുള്ള ശിക്ഷാവിധി, മദ്യം, ചൂതാട്ടം എന്നിവയുടെ നിരോധം, ശബദലംഘനം, സത്യം ചെയ്താൽ അത് ലംഘിക്കുന്നതിന്റെ പ്രായശ്ചിത്തം, സാക്ഷി, സാക്ഷ്യ നിയമത്തിലെ പുതിയ കൂടുതൽ വകുപ്പുകൾ, ഇതൊക്കെ ഒന്നാമത്തെ ഘട്ടത്തിലായിട്ട് വരും. രണ്ട്, ഇതിൽ വരുന്നത് മുസ്ലിങ്ങൾക്ക് നൽകുന്ന സതുപദേശങ്ങളാണ്. അതിലൊന്നാമതായിട്ട് പറയുന്നത് നീതിപാലനത്തെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ വേദക്കാരെ, അഹ്ലു കിതാബ് എന്ന് പറയുന്നത്, അഹ്ലു കിതാബ് വേദക്കാര് എന്ന് പറയുന്നത് ജൂതരും ക്രിസ്ത്യാനികളും ആകുന്ന ആ സമൂഹത്തെയാണ് പറയുന്നത്. അവരെ നിങ്ങൾ പിൻപറ്റാതിരിക്കുക, അള്ളാഹുവെ അനുസരിക്കുക, കരാറിലൂടെ ഉറച്ചു നിൽക്കുക, ജൂത ക്രൈസ്തവരെ പോലെ കരാറ് ലംഘിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ അവരുടെ പരിണാമം നിങ്ങൾക്ക് വരും. ഇടപാടുകളിൽ ഖുർആനെ അനുസരിക്കുക, ഇതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്നത്. മൂന്നാമത്തേത് ജൂത ക്രൈസ്തവരോടുള്ള ഉത്ബോധനം. കാരണം നമ്മളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്ത് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സൂറത്താണ്. അതിന്റെ പേരിൽ തന്നെ മുശ്രിക്കുകളോടുള്ള വലിയ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ആ കാര്യങ്ങളൊക്കെ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, ജൂത ക്രൈസ്തവരെ. ക്രിസ്ത്യാനികളുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത്. അപ്പൊ ഇൻഷാല്ലാ ഈ ചിലപ്പോൾ ഈ ക്ലാസ് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിലും നമുക്കത് നോക്കാം. ഒന്നാമത്തേത് കരാറുകൾ പൂർണ്ണമായി പാലിക്കുക. കരാറുകൾ പൂർണ്ണമായി പാലിക്കുക ഒരു മുസ്ലിം എന്ന നിലയിൽ. രണ്ടാമത്തെ പറഞ്ഞത് മൃഗങ്ങളിൽ കാലികൾ നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു, താഴെ പറയുന്നതൊഴിച്ച്. ഉഹില്ലത്തിലേക്കും ബഹീമത്തുൽ അന്നാമി ഇല്ലാമ യുത്ര അലൈക്കും ഗൈറ മുഹില്ലി സൈദി വാന്തും ഹുറു. മൃഗങ്ങളിൽ കാലികൾ നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു, താഴെ പറയുന്നതൊഴിച്ച്. ഗൈറ മുഹില്ലി സൈദി വാന്തും ഹുറു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ ലാ തഹില്ലു ശഹായിറുല്ലാഹ് വല ശഹറൽ ഹറാം വല ഹദിയ വല ഖലായിദ വല ആമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്. ബലിമൃഗങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, കഴുത്തിൽ പട്ടയിട്ട മൃഗങ്ങളെയും ഉപദ്രവിക്കാതിരിക്കുക. കഴുത്തിൽ പട്ടയിട്ട മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന നായകൾക്കൊക്കെ പട്ടയിട്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇതൊരു ബലിമൃഗമാണ്, ബലി പുണ്യകേന്ദ്രത്തിലേക്ക് പോകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ കാലത്ത് കഴുത്തിൽ ഈ മൃഗങ്ങളുടെ കഴുത്തിൽ ചെറിയ ചെരുപ്പ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കെട്ടിത്തൂക്കുകയും ഈ പ്രാവശ്യം ഇപ്പോഴത്തെ കാലത്ത് പറയാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളാളത്തേക്കുള്ള ആടിന് കാണാറുണ്ട്, അതിന് പ്രത്യേക പരിഗണനയും കൊടുക്കാറുണ്ട്, എവിടെ പോയി എന്തും അതിന് തിന്നാന്നുള്ള ഇതിൽ. അപ്പൊ അങ്ങനെയുള്ള ഇത് പുണ്യഗേഹത്തിലേക്ക് സഞ്ചരിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കുക, ഹാജിമാരെ ഉപദ്രവിക്കാതിരിക്കുക. ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹാജി ഹജ്ജിന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹാജിയെ തവാഫ് ചെയ്യിക്കുക എന്നതിന് പകരം ഹാജിയെ ചുറ്റിക്കുക എന്നുള്ളതാണ്. ഹാജിക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഹാജിയെ വെള്ളം കുടിപ്പിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. അതൊക്കെ അതിന്റെ ആളുകൾ ചുങ്കം വാങ്ങുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം പുണ്യഗേഹത്തിലേക്ക് സഞ്ചരിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കുക, അത് ഉംറയായാലും ഹജ്ജായാലും. നിങ്ങളെ മസ്ജിദുൽ ഹറാമിലേക്ക് വഴിമുടക്കിയ ജനത്തോടുള്ള രോഷം അവർക്കെതിരെ അതിക്രമം പ്രവർത്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കാവതല്ല. വലാ യജിരിമന്നക്കും ശരആനു ഖൗമിൻ വലാ യജിരിമന്നക്കും അൻ സദ്ദൂക്കും അനിൽ മസ്ജിദുൽ ഹറാം. മസ്ജിദിൽ അതാണ് ഹുദൈബിയ പറയാൻ കാരണം. ഹുദൈബിയ സന്ധിക്ക് മുമ്പുള്ള കാരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1400 സഹാബികളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഹുദൈബിയയിലെത്തിയപ്പം അവരെ തടഞ്ഞു. നിങ്ങൾ ഇവരെ തടഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ പേരിൽ നിങ്ങൾ തിരിച്ചങ്ങോട്ട് അവരെ തടയാൻ പാടില്ല. ഇത് വളരെ വലിയൊരു പോയിന്റാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ വരുമ്പോൾ. നിങ്ങളെ മസ്ജിദുൽ ഹറാമിലേക്ക് വഴിമുടക്കിയ ജനത്തോടുള്ള രോഷം അവരെ അവരോട് അതിക്രമം പ്രാപിക്കാൻ പ്രവർത്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക, പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത്. ഞാൻ പറയുന്ന കാര്യത്തിന് ദാവൂദിനെ പോലത്തെ ആൾക്കാർ ഉത്തരം പറയരുത്. ഈ ആയത്തിന്റെ ഈ നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക, പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത്, ഈ ആശയം വരുന്ന ആയത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫുള്ള് പറയും. തഹാവനു അലൽ ബിർരി വത്തഖ്വ വലാ തഹാവനു അലൽ ഇസ്മി വല്ലുദ്വാൻ. ഈ ആയത്ത് വളരെ നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ പലരും ഇമെയിലും അതും ഇതുമൊക്കെ അയക്കുന്നുണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. മറ്റുള്ളവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യവും ഒരു മുസ്ലിമിന്റെ അടുത്തിൽ വന്നു പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും സഹകരിച്ചു പോകരുത്. തഹാവനു അലൽ ബിർരി വത്തഖ്വ വലാ തഹാവനു അലൽ ഇസ്മി വല്ലുദ്വാൻ. എന്തോ ആവട്ടെ, അത് നമ്മുടെ വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നന്മയിലും നല്ലൊരായത്താണിത്. നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത്. ഇനി നേരത്തെ പറഞ്ഞു, താഴെ പറയുന്നതൊഴിച്ച് നാൽക്കാലികൾ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ താഴെ പറയുന്നത് ഹറാമാക്കപ്പെട്ടത് ഏതൊക്കെയാണ്? ഒന്ന്, ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കപ്പെട്ടതും ശ്വാസം മുട്ടിച്ചത്തത് അടിയേറ്റ് ചത്തത് മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തത് ജന്തുക്കൾ പരസ്പരം തമ്മിൽ കുത്തിച്ചത്തത് ഹിംസ ജന്തുക്കൾ പരിക്കേൽപ്പിച്ചത് ഇതൊക്കെ നിങ്ങൾക്ക് ഹറാമാണ്. പക്ഷേ അവിടെ ഒരു ഇതുണ്ട്, ക്ലോസ് ഉണ്ട്. അത് ചാകുന്നതിന് മുമ്പ്, ഇപ്പൊ ഉദാഹരണത്തിന് മേലെ ഉയരത്തിൽ നിന്ന് ഒരു പശു അങ്ങോട്ട് താഴോട്ട് വീണു, വീണ് അത് മരണപ്രവാളത്തിൽ ഇങ്ങനെ താഴെ കയ്യും കാലിട്ടടിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ പോയി അതിന് അറുത്ത് കഴിഞ്ഞാൽ അത് ഹലാലാണ്. ഇതിപ്പോ ഇതിൽ ഏത് വകുപ്പിൽപ്പെട്ടതായാലും അതിന്റെ ശ്വാസം നിലക്കുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ അതിന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിനറക്കാൻ അത് അറബിന്റെ നിയമങ്ങൾ അനുസരിച്ച് അറക്കാൻ സാധിച്ചാൽ അത് ഹലാലാണ്. അതല്ലാതെ അത് നശി ഇത് പോയിട്ടുണ്ടെങ്കിൽ അത് ഹറാമുമാണ്, കഴിക്കാൻ പാടില്ല. അയ്യോ അക്മൽതുലക്കും ദീനക്കും വാതുമംതു അലൈക്കും നിഅമത്തി വറദീതുലക്കും ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് ഹജ്ജത്തുൽ വദാഇന്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന്റെ ആ സമയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഇതോടുകൂടി ഹലാലും ഹറാമും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പുതിയൊരു ഹലാലോ പുതിയ ഒരു ഹറാമോ പുതിയൊരു ഫർളോ പുതിയൊരു സുന്നത്തോ ഒന്നും വരാനില്ല. ഇവിടെ ഇതിൽ ഇപ്പോൾ ഒരു കാര്യം, ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിക്കുകയാണ്, മരണം ആസന്നമായ ആളുകൾക്ക് ബുറുദ ഓടിക്കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. അതിന് അദ്ദേഹം പറയുന്നത് ബുറുദ ഓതിക്കൊടുക്കൽ സുന്നത്താണെന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്തിന്റെ ഇതോടുകൂടി സുന്നത്തും ഇതും ഒക്കെ കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നീട് അല്പകാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, രണ്ടോ മൂന്നോ ദിവസം. ബുറുദ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇമാം ബുസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഒരു ചെങ്കണ്ണ് രോഗം വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കാവ്യമാണ്. അറബി കവിതയിൽ വളരെ നല്ല ഒരു കവിതയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് എന്നതിലും സംശയമില്ല. അത് ഓതിക്കൊടുക്കുന്നത്, ഒരു മരണാസന്നനായ ഒരാൾക്ക് ഓതിക്കൊടുക്കുന്നത് സുന്നത്താണ് എന്ന് പറയുമ്പോൾ അത് പുതിയതായ ഒരു സുന്നത്ത് ഉണ്ടാക്കിയതാണത്. അതെങ്ങനെ വരുമ്പോ ഏത് കവിതയും എന്തോ ആക്കിയിട്ട് നമുക്ക് അത് സുന്നത്താണെന്ന് പറയാം. അതിനുള്ള അദ്ദേഹത്തിന്റെ വാദഗതി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹിമകൾ പാടിക്കൊണ്ടുള്ള ഒരിതായതുകൊണ്ട് അത് ആണ്. അവിടെ പ്രത്യേകിച്ച് മരണം ആസന്നമായവർക്ക് യാസീൻ ഓതിക്കൊടുക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നത്. അപ്പോ ഇന്ന് ഇനി ഇതിന്റെ കൂടെ കൂട്ടാനും കുറക്കാനും ഒന്നുമില്ല, പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഇസ്ലാമിനെ ദീനായിട്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിശപ്പിന്റെ കാഠിന്യത്തിൽ പാപചിന്തയില്ലാതെ മഹ്മസ് ഗൈറ മഹ്മസത്തിൻ വലാ മുതജാനിഫിൽ ഇസ്മിൻ, വയറ് ഒട്ടിയ നിലയിൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിശപ്പ്, പാപത്തിലേക്ക് ചായാത്ത വിധത്തിൽ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടായാൽ, ഇതിലേതെങ്കിലും ഒരു വസ്തു ഒരാൾക്ക് ലഭിച്ചാൽ ആ സമയത്ത് അതിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം, നമ്മളിവിടുന്ന് പിക്നിക്കൊക്കെ പോകാറുണ്ട് ഡെസേർട്ടിലൊക്കെ. പലപ്പോഴും ആളുകൾ ഈ ഡെസേർട്ടിൽ വഴി തെറ്റാറുണ്ട്. ഇപ്പോൾ മുഹമ്മദ് അസദിൻ്റെ ഒക്കെ ലേഖനത്തിൽ കാണാം, റോഡ് ടു മെക്കയിൽ കാണാം, അദ്ദേഹം മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റി ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ഇങ്ങനെ മരണത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒട്ടക അടക്കം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പിക്നിക്കിന് പോയവർ വഴിതെറ്റി ഭക്ഷണമൊക്കെ തീർന്നു, ആരും ഒന്നുമില്ല. അതിന്റെ ഇടയിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി അവിടെ വന്നു. അവർ പറഞ്ഞു ഞങ്ങളടുത്ത് ഭക്ഷണമുണ്ട്, പക്ഷെ ഭക്ഷണമുള്ളത് പന്നി ഇറച്ചിയും കള്ളുമാണ്. ആ സമയത്ത് ആ ഭക്ഷണം അവരുടെ അടുത്ത് വാങ്ങിക്കാണി കഴിക്കൽ നിർബന്ധമാണെന്നുള്ളതാണ്. അതാണ് ഗൈറ മുതജാനി ഗൈറ മഖ്മസത്തിൻ വലാ മുതജാനിഫിൽ ഇസ്മ്. അങ്ങനെ അതിന് രണ്ട് കണ്ടീഷനാണ്, ഒന്ന് അങ്ങേയറ്റത്തെ വിശപ്പുണ്ടാവുക, മറ്റൊന്ന് ഇതൊരു കിട്ടിയ ചാൻസാണ് ഇനി ഇത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിനും കൂടുതൽ കഴിക്കുക. ഇങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ അതാരാണ് മോണിറ്റർ ചെയ്യുന്നത്? വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. യസ്അലൂനക മാദാ ഉഹില്ല ലക്കും, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു അവർക്ക് എന്താണ് അനുവദനീയമാക്കപ്പെട്ടത്? അത്തയ്യിബാത്ത്, എല്ലാ ഇഷ്ടമായ കാര്യങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ്. അവർക്ക് എന്താണ് അനുവദനീയമെന്ന് താങ്കളോട് അവർ ചോദിക്കുന്നു, പറയുക, എല്ലാ നല്ല വസ്തുക്കളും. അതോടൊപ്പം തന്നെ നിങ്ങൾ പരിശീലിപ്പിച്ച വേട്ട ജന്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചതും നിങ്ങൾ ദൈവനാമം ഉരുവിട്ട ശേഷം അതിനെ വിട്ട് വിടുന്നു. വേട്ട മൃഗങ്ങൾ നിങ്ങൾ പരിശീലിപ്പിച്ച, അത് വേട്ട നായയാവട്ടെ, ചോദ്യം വരും, നിനക്കറിയാം ഇതിനെ പറ്റിയിട്ട്, വേട്ടക്ക് ഉപയോഗിക്കുന്ന പക്ഷികളാവട്ടെ അല്ലെങ്കിൽ മറ്റ് ജീവികളാവട്ടെ, അവ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചത് നിങ്ങൾ അവയെ വിടുമ്പോ അതിന് അള്ളാഹുവിന്റെ നാമം ഉരുവിട്ടിരിക്കണം. അങ്ങനെ വരുമ്പോ അത് പിടിച്ചു കൊണ്ടുവന്നാൽ ആ സമയത്ത് അത് ജീവനില്ലെങ്കിലും നിങ്ങൾക്കത് ഭക്ഷിക്കാം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിച്ചിട്ടുമുണ്ട് ഇങ്ങനെ പറ്റില്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അത് പിടിച്ചതെന്ന് പറയുമ്പോ അതിന്റെ മനസ്സിലുള്ളത് നമുക്കറിയോ, ഇതാർക്ക് വേണ്ടിയാണ് പിടിച്ചതെന്ന്. അപ്പൊ അതിന് പറയുന്നത് അതിൽ നിന്ന് വല്ലതും, അതായത് നിങ്ങളെ പരിശീലിപ്പിച്ച ആ മൃഗം അല്ലെങ്കിൽ ആ പക്ഷി അതിൽ നിന്ന് അല്പം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അതിനു വേണ്ടി പിടിച്ചതാണ്. ഒന്നും ഭക്ഷിക്കാതെ അത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നതാണ്. വേദക്കാരുടെ ഭക്ഷണം നിങ്ങൾക്കും നിങ്ങളുടേത് അവർക്കും ഹലാലാണ്. അവരുടെ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയം. വേദക്കാരുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരിയായ ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ നാമം ഉരുവിട്ടിട്ട് ഇതാക്കിയ ഭക്ഷണം അത് നിങ്ങൾക്ക് അനുവദനീയമാണ്, അതായത് ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട്. അതേസമയം ഇന്നത്തെ ക്രിസ്ത്യാനികൾ തച്ചുകൊന്നിട്ട് നമുക്ക് തരുന്ന ഭക്ഷണമൊന്നും ഹറാമ് ഹലാലല്ല എന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇതൊക്കെ കുറേ കാര്യങ്ങൾ ആ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലാണ്. കാരണം അന്ന് തന്നെ ഒരുപാട് നല്ല ക്രിസ്ത്യാനികൾ അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ക്രിസ്ത്യാനിറ്റിയിലും വിശ്വസിച്ചവരായ ആളുകൾക്ക് രണ്ട് പ്രതിഫലം ഉണ്ട് എന്ന് അവരോട് പറയാൻ അന്ന് പറഞ്ഞത് ഇതാണ്. ആ യഥാർത്ഥ ഇഞ്ചീലിന്റെ കാര്യങ്ങൾ ശരിയായി അനുസരിക്കുന്ന ആളുകൾ എന്നുള്ളത്. അതുപോലെ പിന്നെ ജൂത സ്ത്രീ, ക്രിസ്ത്യ സ്ത്രീ ഇവരെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കാം. അതേസമയം ഒരു മുസ്ലിം സ്ത്രീയെ ഒരു ജൂതനോ ഒരു ക്രിസ്ത്യാനിക്കോ വിവാഹം കഴിച്ച് കൊടുക്കരുത്. അപ്പൊ ഇതോടൊപ്പം തന്നെ ഇതിൽ പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പന്നിയിൽ എന്താണ് കേട് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിന് നമ്മൾ പലതും പറയുന്നുണ്ട്, അതൊരു വൃത്തികെട്ട ജീവിയാണ് മറ്റേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അതിൻ്റെ ശരിയായ ഉത്തരമല്ല. ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോടത് പറഞ്ഞു നിങ്ങളത് ഭക്ഷിക്കരുത്, അതിൻ്റെ പേരിൽ നമ്മൾ ഭക്ഷിക്കാതിരിക്കുന്നു എന്നാണ്. കാരണം നമ്മൾ അങ്ങനെ പറയുമ്പോൾ മറ്റ് ലോജിക്കിൽ ആ കാര്യങ്ങൾ പറയുമ്പോൾ അവരതിന് മറുചോദ്യം ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരവില്ല. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പോയിസൺ ഉണ്ടല്ലോ, അത് തിന്നാൽ ആളുകൾ മരിച്ചു പോകും. പക്ഷേ പോയിസൺ തിന്നരുത് എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? അത് മനുഷ്യന്റെ അറിവ് കൊണ്ട് അവൻ നേടിയെടുക്കുന്ന ഇൽമാണ്. ഇത് ധാർമ്മികമായ കുറെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട് വരുന്ന കുറെ കാര്യങ്ങൾ, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് നിങ്ങളത് തിന്നരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഒരു ലോജിക്ക് കണ്ടുപിടിക്കാൻ ഇതിനൊക്കെ പോയാൽ നമ്മൾ തോറ്റുപോകും. ചിലപ്പോൾ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടിയേക്കും, പക്ഷെ അത് വിശാലമായ അർത്ഥത്തിൽ വരുമ്പോൾ, തരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പലതിനും ഉത്തരം പറയാൻ കഴിയില്ല. ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ നെരിയാണിയുടെ താഴെ പാൻറ് ഏച്ചു വലിക്കുന്നത് ഇത്രയും വലിയ തെറ്റാക്കിയത് എന്ന് ചോദിച്ചാൽ അത് പിന്നെ നജീസ് ആകുന്നതിന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, അതിന്റെ ഇതാണ്. മറ്റേത് ചോദിക്കുന്ന സ്ത്രീകൾ അവരത് അടിച്ചു വലിച്ചിട്ടാണല്ലോ പോകുന്നത്, ആ സമയത്ത് നജീസൊക്കെ അതിലാവുന്നില്ലേ, അതിൽ ഒരു മണ്ണ് മറ്റൊരു മണ്ണിനെ ശുദ്ധീകരിക്കും എന്ന അടിസ്ഥാനത്തിൽ അവർക്കതിൽ നിസ്കരിക്കണം. ഞാൻ പറയേണ്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ, ഒന്ന് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്. സ്ത്രീകൾ ഈ തല മറക്കാതിരിക്കുക, മറക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ അശ്രദ്ധ കാണിക്കുക. ഒരു പാവം അവരിങ്ങനെ ജീവിതത്തിന്റെ മിക്ക സമയങ്ങളിലും ഇങ്ങനെ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലവർക്ക് യാതൊരു നേട്ടവുമില്ല. അതുപോലെയുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ പാൻറിന്റെ ഇത് വല്ലാതെ നിലത്തിങ്ങനെ ഇതാക്കിയിട്ട് നടക്കുക. അതിലും ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭം ഒരു ഫായിദയുമില്ലാത്ത ഒരു ഏർപ്പാടാണത്. പക്ഷേ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഷെറിന്റെ അല്ലെങ്കിൽ തെറ്റുകളുടെ ഏടിൽ ഇതങ്ങ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുപോയി നരകത്തിലിടുന്നത്? നമ്മളെ അത്ര അധികം പുണ്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് നടക്കുന്നതാണ്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കാം. നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വുദു ചെയ്യുക. വുദുവിന്റെ ഫർളുകൾ എത്രയാണ്? ആറ്. ഏതെല്ലാം? ഒന്ന് നിയത്ത്, പിന്നെ രണ്ട് മുഖം കഴുകല്, രണ്ട് കൈ മുട്ടടക്കം കഴുകുക, നാല് തലയിൽ നിന്ന് അല്പം തടവുക, അത് ഷാഫി മദ്ഹബിലാണ്, ചില മദ്ഹബിൽ ഉള്ളത് തടണം, അഞ്ച് രണ്ട് കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക, ആറ് തർത്തീബ് വഴിക്ക് വഴിയായി ചെയ്യുക. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി വുദു ചെയ്യുക, വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ കുളിക്കുകയും ചെയ്യുക. കുളിയുടെ പറലെത്ര? രണ്ട്. ഏതൊക്കെ? നിയത്ത്, ശരീരം മുഴുവനും വെള്ളം ഒഴിപ്പിക്കുക, ഒഴുകണം, തടവിയാ പോരാന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യുക. തയമ്മത്തിന്റെ എന്തൊക്കെയാണ്? പൊടിയുള്ള മണ്ണ്, പൊടിയുള്ള മണ്ണില് കൈ അടിച്ച് മുഖം തടവുക, പിന്നീട് കൈ തടയുക. അതിങ്ങനെയാണ് മണ്ണ്. ഇപ്പൊ ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിന്റെ സൈഡിലൊക്കെ അടിച്ചാലും മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സൂക്ഷ്മത എന്ന നിലയിൽ നമുക്ക് സാധിക്കുമെങ്കിൽ പൊടിമണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ റൂമിൽ തന്നെ ഈ ഇതിന്റെ മേലെയൊക്കെ ധാരാളം മണ്ണ് കാണാം, അവിടെ ഒന്ന് അടിച്ചാൽ മതി. കൈ രണ്ടുകൊണ്ട് അടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടുക, എന്നിട്ട് ആദ്യം ഈ ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ആദ്യം മുഖം ഇതാക്കുക, പിന്നെ രണ്ടാമത് ഒന്ന് അടിക്കുക, എന്നിട്ട് ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതായിട്ട് ഇങ്ങനെ പോവാം, മറ്റേതും ഇങ്ങനെ ഇതായിട്ട് ഇത് ചെയ്യാം. ഇത് കുളിക്കും പൊതുവിനും പകരമായി ചെയ്യുന്ന തയമ്മം ഇതാണ്. അല്ലാതെ കുളിക്കു പകരമായിട്ടുള്ള തയമ്മം പൊടിമണ്ണിൽ കിടന്നു ശയന പ്രദക്ഷിണമുണ്ടല്ലോ ചില ക്ഷേത്രത്തിലൊക്കെ, അതുപോലെയുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു തയമ്മം ചെയ്താലും ഒരു ഫർള് നിസ്കാരേ പാടുള്ളൂ എന്നും ഉള്ള ഒരു നിബന്ധനയും കൂടി ഷാഫി ഇമാം അതിന് വെക്കുന്നുണ്ട്. അടുത്ത വിഷയം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തും കാണുന്ന ആളുകൾക്ക്, ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അവരുമായിട്ട് നമ്മുടെ അവസ്ഥ ഒന്ന് താരതമ്യപ്പെടുത്തുക. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ്, ഈ ഒരു ഗൾഫ് നാട്ടിൽ ഒരു ഫാമിലി വിസയിൽ വരിക എന്നത് ഇവിടെ ഈ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരന്മാർക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹമാണ്. നമ്പർ വൺ. നമ്പർ ടു, ഒരു കള്ളുകുടിയന് നിങ്ങൾക്ക് ഭർത്താവായി കിട്ടാത്തതിന്റെ ആ ആനുകൂല്യങ്ങൾ, അഥവാ ഒരു നല്ല മനുഷ്യനെ ഭർത്താവായി കിട്ടിയതിന്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നവരാണ്. നമ്മുടെ മറ്റ് സഹോദരിമാരെ പറ്റി നമ്മുടെ ചാനലുകളിലും മറ്റും പത്രങ്ങളിലും ഒക്കെ വായിക്കുന്ന അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അതുമായിട്ട് ഒന്ന് നമ്മുടെ അവസ്ഥ ഒന്ന് തുലനം ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മുടെ അവസ്ഥ എവിടെയാണ്. ഉടനെ അള്ളാഹുവിന് വേണ്ടി അത് ശുക്ർ ചെയ്യുക എന്നുള്ളത്. ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞിട്ടൊരു സുജൂദ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കുന്നുണ്ടോ, ഒരു അംഗവൈകല്യം സംഭവിച്ച ഒരു മനുഷ്യന് നമ്മൾ കാണുകയാണ്, ഉടനെ നമുക്ക് ഒരു സുന്നത്താണ് അള്ളാഹുവിന് വേണ്ടി ശുക്രിന്റെ ഒരു സുജൂദ് ചെയ്യുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ലൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആ മനുഷ്യന്റെ മുമ്പിൽ ചെയ്യരുത്. അത് അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കും. ഒരു മറ്റൊരു മുഅ്മിനിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട്, അറിയാതെ തെറ്റിദ്ധാരണകളുടെ പേരിൽ ചിലപ്പം അങ്ങനെ ഉണ്ടായി വന്നേക്കും. അതിന് നമുക്ക് എന്റെ ഉമ്മത്തിനെ ഞാൻ അവർ മറന്നിട്ടും അബദ്ധത്തിലും ചെയ്തു പോകുന്ന കാര്യത്തിൽ നിന്ന്, അവരുടെ തെറ്റുകളിൽ നിന്ന് ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പക്ഷെ ഇതൊന്നും കരുതിക്കൂട്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറ്റേതെന്തോ കരുതിക്കോട്ടെ, പക്ഷെ നമ്മുടെ മനസ്സിനോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്, ഞാനത് ചെയ്തത് ഏതൊരവസ്ഥയിലാണ് എന്നുള്ളത്. അപ്പം ആ മനുഷ്യനെ വേദനിപ്പിക്കാം. അവിടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ കുട്ടികൾക്ക് പഴമോ ചോക്ലേറ്റോ ഒക്കെ കൊടുത്താൽ നിങ്ങൾ അയൽവാസിയുടെ കുട്ടിക്കും കൊടുക്കണം. നിങ്ങളെ കൊണ്ട് അത് പറ്റുന്നില്ലെങ്കിൽ ഈ പഴത്തിന്റെ തൊലിയോ അല്ലെങ്കിൽ ഈ ചോക്ലേറ്റിന്റെ ആ കവറോ ആ അയൽവാസിയുടെ കുട്ടി കാണത്തക്ക വിധത്തിൽ നിങ്ങൾ ഇടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, അവരുടെ മനസ്സിന്റെ വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരു കാറുള്ളവൻ, ആ അനുഗ്രഹത്തെ പറ്റി ഓർക്കുക. ആറര മണിക്കൂർ ജോലി ചെയ്യുന്നവൻ, എട്ടും പത്തും പന്ത്രണ്ടും പതിനാലും പതിനാറും മണിക്കൂർ ജോലി ചെയ്യുന്നവന്റെ അവസ്ഥയുമായിട്ട് അവന്റെ അവസ്ഥ ഒന്ന് താരതമ്യപ്പെടുത്തുക. അല്ല, നിങ്ങൾക്ക് ചെയ്ത നിയമത്തുകളുണ്ടല്ലോ, ഇത് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് അത് സാധിക്കുകയില്ല എന്ന് തന്നെയാണ്. അള്ളാഹു നമുക്ക് കണ്ണു തന്നില്ലേ, കാഴ്ച തന്നില്ലേ, സംസാരശേഷി തന്നില്ലേ, ബുദ്ധിശക്തി തന്നില്ലേ, എത്ര കോടി കുട്ടികൾ, കണക്കിന് കുട്ടികളുണ്ട്. ഒരു പരീക്ഷ പാസ്സാകാൻ പറ്റാത്ത എത്ര കോടി കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഇടയിൽ നമ്മൾ പരീക്ഷകൾ പാസ്സായി ഇവിടെ വന്നില്ലേ? നല്ല ജോലികൾ സമ്പാദിച്ചില്ലേ? ഇതെല്ലാം പാസ്സായിട്ട് നല്ല ജോലി കിട്ടാത്തവരില്ലേ? നമുക്കത് കിട്ടിയില്ലേ? ഈ അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ അവർ ഓർത്തോർത്ത് പേർത്തും പേർത്തും ഓർത്തുകൊണ്ടിരിക്കുക. ആ ഫിക്ർ, ആ ചിന്ത, അത് നമ്മളെ ശുക്രിലേക്ക് നയിക്കണം, നന്ദിയിലേക്ക് നയിക്കണം. ആ നന്ദി നമ്മളെ വിക്റിലേക്ക് നയിക്കേണ്ടതുണ്ട്. ആ വിക്റാണ് ഞാൻ പറഞ്ഞ ഈ ശുക്രിന്റെ സുജൂദ്. ഈ ഖുർആൻ പഠനം ആ വിക്റിൽ പെടുന്നു. രണ്ടരക്കാത്തെ സുന്നത്ത് നമസ്കാരം ആ വിക്റിൽ പെടുന്നു. ഒരു സാധുവിന് അതിന്റെ പേരിൽ, അള്ളാഹു എനിക്ക് തന്ന ഒരു നിയമത്തിന്റെ പേരിൽ ഞാനൊരു ധർമ്മം ഒരു സാധുവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ വിക്റിൽ പെടുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുക. അവനുമായുള്ള കരാറുകൾ പാലിക്കുകയും ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി നീതിക്ക് സാക്ഷികളാവുക. നീതി എന്താണ്? നീതി എന്താണ്? നീതി ഞാൻ പലപ്പോഴും ഇവിടെ പറയുന്നതാ. ഇന്ന് കുറെ ചോദ്യം ചോദിക്കാം, എന്താണ് നീതി? അല്ല, അത് തെറ്റും ശരിയുമാണ്. മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് എന്താണ്? ഒന്ന് എല്ലാവരും പറഞ്ഞാട്ടത്. ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ വെച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, അത്രയും നല്ല വിശദീകരണം വേറൊന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ അവകാശം എന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇന്ന് കുഴപ്പങ്ങളുടെയൊക്കെ മൂല കാരണം എന്താണ്? എനിക്ക് എന്റെ നീതി കിട്ടിയില്ല, എന്റെ അവകാശം വെച്ച് കിട്ടിയില്ല എന്നതിന്റെ പേരിലാണ്. ഭാര്യ ഭർത്താവിനോട് ഫൈറ്റ് ചെയ്യുന്നു, മാതാപിതാക്കളോട് ഫൈറ്റ് ചെയ്യുന്നു, ചേട്ടൻ അനുജൻ ജ്യേഷ്ഠന്മാർ തമ്മിൽ ഫൈറ്റിങ്, അയൽവാസി തമ്മിൽ ഫൈറ്റിങ്, രാഷ്ട്രങ്ങൾ തമ്മിൽ ഫൈറ്റിങ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്താണ്? എന്റെ അവകാശം അയാൾ വെച്ച് തന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ വെച്ചു കൊടുക്കുക. അയ്യേശ്വരം ചൂടരുതെന്ന്. അള്ളാഹുവിന് വേണ്ടി നീതിക്ക് സാക്ഷിയാകുക എന്നാണ്. നമ്മൾ നമ്മുടെ ഭാര്യയോട് നീതി ചെയ്യുമ്പോ, നമ്മുടെ മക്കളോട് നീതി ചെയ്യുമ്പോ, അയൽവാസിയോട് നീതി ചെയ്യുമ്പോ, ആരോട് നീതി ചെയ്താലും ആ അവിടെ വരുന്നത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ സാക്ഷിയാവുക. മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ സാക്ഷിയാവേണ്ടത് നീതി. ഒരു കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നീതിയാണ്. അതിന് നിങ്ങൾ സാക്ഷിയാണ് മുസ്ലിങ്ങൾ എന്ന നിലയിൽ. നന്നായി കടം കൊടുക്കുക, നന്നായി കടം തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നേരത്തെ പറഞ്ഞു, ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഒരു ജനതയോടുള്ള വിദ്വേഷം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് ഖുർആൻ പറയുന്നു. ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ബാബരി മസ്ജിദ് പൊളിച്ച ദിവസം ഇവിടുത്തെ ജാലാനിലെ ഒരു മുസ്ലിം ഹോട്ടലുകാരൻ അവിടെ വന്ന ഹിന്ദുക്കൾക്ക് അന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ഇല്ലാതായി കൊടുത്തില്ല. നമ്മളെ പള്ളി പൊളിച്ചിട്ട് എനിക്ക് ഭക്ഷണ ഒരിക്കലും പാടില്ല. വല യജ്രിമന്നക്കും ഷനാനു ഖൗമിൻ അല അല്ലാത്ത എഴുതിലു വഴതിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ നീതി പാലിക്കുക, കാരണം നീതിപാലനം തഖ്വയുമായി ഏറ്റവും അടുത്തതാണ്. ദാലിക അഖ്റബു ലിത്തഖ്വ. ഒരാൾ മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല. ആരോ തെറ്റ് ചെയ്ത തെറ്റിന് ആരെയോ ശിക്ഷിക്കുക, ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത പറ്റാത്ത സംഭവമാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ജൂതന്മാരോട് കരാറ് വാങ്ങി, അവരാരെ കരാറ് ലംഘിച്ചു. ക്രിസ്ത്യാനികളോട് നാം കരാറ് വാങ്ങി, അവരും ആ കരാറ് ലംഘിച്ചു, അവരും മറന്നു. അതിന്റെ പേരിൽ തന്നെ അന്ത്യദിനം വരെ അവരിൽ നാം ശത്രുതയും കോപവും ഇളക്കിവിട്ടു എന്ന്. അന്ത്യദിനം വരെ അവരിൽ ശത്രുതയും കോപവും ഇളക്കി വിട്ടു എന്ന്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നമ്മളെ കാത്തതാ. എന്താണല്ലേ ഈ ഖുർആനിന് ശേഷം ഒരു ഗ്രന്ഥവും കൂടി അല്ലാഹ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പറ്റിയുള്ള കാര്യം മുഴുവനും അതിൽ വരുമായിരുന്നു. ഇപ്പൊ ഇത് ഈ ഇത് വായിച്ചിട്ട്, ഖുർആൻ വായിച്ചിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളും നീയല്ല ഇങ്ങനെയല്ല എന്നല്ലേ എന്ന് പറയുന്നുണ്ടല്ല. ഇതിന് പണ്ഡിതന്മാരെ നൽകുന്ന ഇപ്പം പ്രൊട്ടസ്റ്റന്റും പിന്നെ ഓർത്തഡോക്സും കത്തോലിക്കരും അവര് തമ്മിലുള്ള മത്സരം ഒന്ന് നമ്മളെ ഭാഗത്ത് വന്ന് നോക്കിയാട്ടെ. നിങ്ങൾ ആദ്യം ഷിയ സുന്നി, പിന്നെ പിന്നെ വന്നു ജമമുജയും സുന്നിയും, പിന്നെ വന്നു സുന്നിയും സുന്നിയും തമ്മിൽ, പിന്നെ വന്നു മുജയും മുജയും തമ്മിൽ. ഇതൊക്കെ എവിടെയാണ്? ഇവിടെ ശത്രുതയും കോപവും ഇളക്കി വിട്ടു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകളെ തുച്ഛവിലക്ക് വിറ്റു. ഇതൊക്കെ ഇതിൽ പലതും നമ്മുടെ ആലിമീങ്ങൾക്കും നമ്മുടെ നേതാക്കന്മാർക്കും ഇന്ന് ചേരും. അപ്പൊ അത് അവരെ മാത്രമല്ല, ഇപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നൊക്കെ മാറിയപ്പം പരസ്പരം ശത്രുത നിങ്ങളെ തമ്മി തല്ലി നശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറച്ചോനെ എന്റെ ആളുകളെ നീ തല്ലി തമ്മി തല്ലി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാക്കരുത് എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു ആ ദുആ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? അത് നമ്മൾ ചെയ്യേണ്ടതാ. അതേസമയം ഒരു സമൂഹത്തെ മുൻ സമൂഹങ്ങളെ നശിപ്പിച്ചതുപോലെ ഒരു പ്രകൃതി കോപം കൊണ്ട് മുഴുവൻ ആളുകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ വേറെ വല്ല അദാബുകളും ഒന്നി മൊത്തമായി ഇറക്കുക, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അതൊക്കെ സ്വീകരിച്ചു. നിന്റെ ഉമ്മത്തിനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം, പക്ഷെ ഈ തമ്മിത്തല്ല് അത് നിങ്ങൾ തന്നെ തീർക്കുക, ഞാൻ അതിൽ ഇടപെടൂല എന്നാ പറഞ്ഞു. നിങ്ങളെ ഒരു സമൂഹത്തിന്റെ അക്രമത്തിൽ നിന്നും രക്ഷിച്ചത് ഓർക്കുക. ഇത് ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ജൂതന്മാർ ഒരു സഹാബികളെയും ഒരു ജൂതന്മാരെ ഒരു സദ്യക്ക് ക്ഷണിച്ചു. അവരുടെ പ്ലാന് ഒരു മതിലിന്റെ അടുത്ത് ഇരുത്തിയിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുക. ആ സമയത്ത് മേലെ നിന്നൊരാൾ ഒരു വലിയ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ ഉരുട്ടിയിടുക, എന്നിട്ട് വധിക്കുക എന്നുള്ളതായിരുന്നു. ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നു വഹ്യ് നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ തന്ത്രപൂർവ്വം അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇസ്രായേലിയരോട് അള്ളാഹു കരാറ് വാങ്ങിയതും 12 മൂപ്പന്മാരെ നിയോഗിച്ചതും എന്തുകൊണ്ടാണ് ഈ 12 മൂപ്പന്മാര് ഇസ്രായേലിയുടെ കാര്യത്തിൽ വന്നത്? യാക്കൂബ് നബിയുടെ 12 മക്കളുടെ സന്താന പരമ്പരയാണ് ഇസ്രായേലിയർ. അതുകൊണ്ട് അവരുടെ ഓരോ ഇതിന്റെയും നേതാവെന്ന നിലക്ക് 12 മൂപ്പന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചു, കരാറ് വാങ്ങി അവരെ. എന്നിട്ട് അവരോട് പറഞ്ഞു, നാം നിങ്ങളോടൊപ്പം ഉണ്ട്, പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിങ്ങളൊപ്പരമുണ്ട്, നിങ്ങൾ നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും എന്റെ പ്രവാചകരിൽ വിശ്വസിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിന് നല്ല കടം കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ തെറ്റുകൾ നാം മൂടിവെക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇത് നമുക്കും ബാധകമാണ്. എന്തൊക്കെയാണ് വേണ്ടത്? നമസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, പ്രവാചകരിൽ വിശ്വസിക്കുക, അവരെ ശക്തിപ്പെടുത്തുക, അള്ളാഹുവിന് നല്ല കടം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മൂടിവെക്കും, നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അടുത്തത് മറിയമിന്റെ പുത്രൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യത്തെ നിഷേധിച്ചിരിക്കുന്നു. മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം അള്ളാഹുവാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുത്രനാണ് എന്നൊക്കെ പറയുന്നത് സത്യത്തെ നിഷേധിച്ചവരാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും ഇഷ്ടക്കാരുമാണെന്ന വേദക്കാരുടെ വാദങ്ങൾ, നഹനു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹു. ഇന്ന് നമ്മളൊക്കെയുള്ള ഒരു ആ ഒരു ബോധമുണ്ടല്ലോ, നമുക്ക് നമ്മൾ പഠിച്ചവന്റെ സ്വന്തം ആൾക്കാരാണ്, നമ്മുടെ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, വ്യാമോഹം നമ്മളില്ലേ. അതുപോലെ അവർക്കുണ്ടായിരുന്ന ആ വ്യാമോഹം, ഞങ്ങൾ അള്ളാഹുവിന്റെ സ്വന്തം ആൾക്കാരാണ്. ഇപ്പൊ ഖുർആൻ തന്നെ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹ് ശിക്ഷിക്കുന്നു എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടതും അവരുടെ പ്രതികരണവും. മൂസാ നബി അലൈഹിസ്സലാം ഫിറാവിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി പുണ്യഭൂമിയിലേക്ക് ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഫാറാൻ മരുഭൂമിയിൽ മന്നയും സെൽവയും നൽകി മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു, കുടിക്കാൻ വേണ്ടി 12 അരുവികൾ ഒഴുക്കി കൊടുത്തു. ഇതൊക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് എഴുതിയ ആ പരിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോ അവര് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, അവിടെ ഖൗമൻ ജബ്ബാരീനുണ്ട്, വളരെ ശക്തന്മാരായ ഒരു ജനതയാണ് അവിടെ താമസിക്കുന്നത്, അവരവിടെ താമസിക്കുന്ന കാലത്തോളം ഞങ്ങൾ അവിടെ പോവില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാം, നീയും നിന്റെ അള്ളയും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെ അവിടെ നിന്ന് പുറത്താക്കിയ ഞങ്ങൾ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു അവരെ ശപിച്ചു കളഞ്ഞു. ബഹും യതീഹൂന ഫിൽ അർദി അർബഈന സന, 40 കൊല്ലം അവർ മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അവസാനം മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം കഴിഞ്ഞ് യൂഷാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് അവർ ആ പുണ്യഭൂമിയിൽ പ്രവേശിച്ചത്. അത് അള്ളാഹുവിന്റെ ശാപമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് പുത്രന്മാരുടെ കഥ. ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് പുത്രന്മാരും, അവരിൽ കാബീലും ഹാബീലും. ഈ രണ്ട് പുത്രന്മാര് ഒരു ബലിയർപ്പിച്ചു, അതിൽ കാബീൽ നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ്, കാബീൽ ചീത്ത മനസ്സിന്റെ ഉടമയാണ്, ഹാബീൽ നല്ല മനസ്സിന്റെ ഉടമയാണ്. ഇതിനു മുമ്പായിട്ട് അവർ തമ്മിലുള്ള ഒരു അസൂയയുടെ ഒരു പ്രശ്നവും വന്നിരുന്നു, അത് ഖുർആൻ പറയുന്നില്ലെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നത്തെ കാലത്ത് അന്നത്തെ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തനുസരിച്ചിട്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭാര്യയിൽ ഓരോ പ്രസവത്തിലും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ പ്രസവത്തിലെ ആൺകുട്ടി രണ്ടാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കും, രണ്ടാമത്തെ പ്രസവത്തിലെ ആൺകുട്ടി ഒന്നാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അന്ന് ലോകത്ത് വേറെ മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് ഈ ഒരു സമ്പ്രദായം മാത്രമേ നടപ്പിലായിരുന്നു. പക്ഷെ കാബീലിന്റെ കൂടെ ജനിച്ച ആ പെൺകുട്ടി കുറച്ച് സൗന്ദര്യമുണ്ട്, അവിടുത്തെ ശരീഅത്തനുസരിച്ച് കാബീലിന് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ തന്നെ ഈ കാബീലിന് ഹാബീലിനോട് ദേഷ്യം ഉണ്ടായിരുന്നു, അസൂയ ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാം അവരോട് ഒരു ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഒരു ബലിയർപ്പിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അവിടെ ഓരോരുത്തരുടെയും മനസ്ഥിതി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. കാബീൽ അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു, തന്റെ കൃഷി സമ്പത്തില് ഏറ്റവും മോശമായ കാര്യങ്ങൾ ബലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ഹാബീലാവട്ടെ തന്റെ മൃഗസമ്പത്തില് ഏറ്റവും വിശിഷ്ടമായ ഒന്നിന് ബലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ഈ രണ്ടുപേരുടെയും ബലി അന്നത്തെ അതനുസരിച്ച് നമ്മുടെ ശബരിമലയിലെ അനുഷ്ഠാന ക്രമങ്ങളൊന്നും മാറ്റാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അന്നത്തെ ശരീരത്തനുസരിച്ച് ഒരു കുന്നിന്റെ മേലെ കൊണ്ടുവെക്കുക എന്നുള്ളതും ആകാശത്തിൽ നിന്ന് ഒരഗ്നി ഇറങ്ങി വന്ന് സ്വീകരിക്കപ്പെട്ട ബലിയെ നക്കിയെടുത്തു കൊണ്ടുപോവുക എന്നുമായിരുന്നു അത്. അതനുസരിച്ച് ഹാബീലിന്റെ ബലിയെ സ്വീകരിക്കപ്പെട്ടു, അഗ്നി വന്ന് കൊണ്ടുപോയി. ഇതിൽ പിന്നെയും രോഷം പോണ്ട, ഹാബീല് ഹാബീലിനെ കൊന്നു. അപ്പൊ ഹാബീല് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈ എന്റെ നേരെ നീട്ടിയാലും നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ എന്റെ കൈ നിന്റെ നേരെ നീട്ടുകയില്ല. ആ നല്ല മനസ്സ്. ഹാബീൽ ഹാബീലിനെ കൊന്നു, പക്ഷെ അപ്പോഴാണ് കൈകടിക്കുന്നത്. നമ്മൾ ദേഷ്യത്തിന്റെ പേരിൽ പലതും ചെയ്യുമല്ലോ, അതിനുശേഷമാണ് കൈകടിക്കുക. തന്റെ സഹോദരന്റെ മൃതശരീരം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഫബഅസല്ലാഹു ഗുറാബൻ, അല്ലാഹു ഒരു കാക്കയെ അയച്ചു. ആ കാക്ക ഭൂമിയിൽ കുഴി കുഴിച്ച് വേറൊരു കാക്കയെ തള്ളി, അതിൽ ചത്തുപോയ കാക്കയെ തള്ളിയിട്ടു, അത് ഇതുകൊണ്ട് മൂടി, മണ്ണുകൊണ്ട് മൂടി. അപ്പോഴാണ് ഈ മനുഷ്യനായിരിക്കുന്നത്, ഈ കാക്കയെപ്പോലാകാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന്. എന്റെ കൈഫൗവാരി സൗഅത അഹി, എന്റെ സഹോദരന്റെ നഗ്നജടം എങ്ങനെ മറ ചെയ്യും എന്ന് ചിന്തിക്കാനോ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും എനിക്കുണ്ടായില്ലല്ലോ എന്ന് വിഷമിക്കുകയാണ് ഹാബീൽ. അതോടൊപ്പം തന്നെ മനുഷ്യജീവന്റെ പവിത്രത, ഒരു മൂമിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരാൾ അന്യായമായി കൊന്നാൽ മാനവരാശിയെ മുഴുവനും കൊന്നതുപോലെയാണ്. ഒരു മനുഷ്യന് ആരെങ്കിലും മരണത്തിൽ നിന്ന് വല്ല വിധത്തിലും രക്ഷപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചാൽ അയാൾ മാനവരാശിയെ മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണ് എന്നും സൂറത്തുൽ മാഇദയിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇനി ഇൻഷാ അള്ളാഹ് എനിക്ക് തോന്നുന്ന തീരൂല, അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി വാങ്ങും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻഷാ അള്ളാഹ് ഈ പരീക്ഷയിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടി ഒന്ന് നിയത്തി ചെയ്യുക. എന്താ നിയത്തി ചെയ്തോ? വാർക്കം ജസാക്കുമുള്ളൂ.